എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവിന്റെയുമായ കർത്താവെ, എന്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുത്. അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവീൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവു തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തരം ശപഥമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകിയില്ല. കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിധിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്കെല്ലാം അപ്പോ മതിരിക്കുന്നത് മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു, ആരാണ് എന്നെ കാണുക, ഇരുട്ട എനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം, അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവന് ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവനറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരുവോയുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58:57. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, നേരായി നടക്കുന്നവരൊക്കെയും താന്താന്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു. ക്ഷുദ്രക്കാരത്തിയുടെ മക്കളെ, വ്യഭിചാരിയുടെയും വേശ്യയുടെയും സന്തതിയെ ഇങ്ങോട്ട് അടുത്തു വരുവേൻ. നിങ്ങൾ ആരെയാകുന്നു കളിയാക്കുന്നത്? ആരുടെ നേരെയാകുന്നു നിങ്ങൾ വായി പിളർന്ന് നാക്കു നീട്ടുന്നത്? നിങ്ങൾ അതിക്രമക്കാരും വ്യാജസന്തതിയും അല്ലയോ? നിങ്ങൾ കരുവേലങ്ങൾക്കരി അരികത്തും ഓരോ പച്ചമരത്തിൻ കീഴിലും ജ്വലിച്ചു പാറപ്പിളർപ്പുകൾക്ക് താഴെ തോട്ടുവക്കത്ത് വെച്ച് കുഞ്ഞുങ്ങളെ ഇറക്കുന്നുവല്ലോ. തോട്ടിലെ മിനുസമുള്ള കല്ല് നിന്റെ പങ്ക്, അത് തന്നെ നിന്റെ ഓഹരി. അതിനല്ലോ നീ പാനീയ ബലി പകർന്ന് ഭോജന ബലി അർപ്പിച്ചിരിക്കുന്നത്. ഈ വക കണ്ടിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുമോ? പൊക്കവും ഉയരമുള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. അവിടേക്ക് തന്നെ നീ ബലി കഴിക്കാൻ കയറിച്ചെന്നു. കഥകിനും കട്ടിളയ്ക്കും പിറകിൽ നീ നിന്റെ അടയാളം വെച്ചു. നീ എന്നെ വിട്ടു എന്ന് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃതയാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി. അവരുമായി ഉടമ്പടി ചെയ്ത് അവരുടെ ശയനം കൊതിച്ച് ആങ്ങി നോക്കിക്കൊണ്ടിരുന്നു. നീ തൈലവും കൊണ്ട് മോലേക്കിന്റെ അടുക്കൽ ചെന്നു. നിന്റെ പരിമളവർഗം ധാരാളം ചെലവ് ചെയ്തു. നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ചു പാതാളത്തോളം ഇറങ്ങിച്ചെന്നു. വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടുമെന്ന് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല. കപടം കാണിപ്പാനും എന്നെ ഓർക്കിയോ കൂട്ടാക്കിയോ ചെയ്യാതിരിപ്പാനും നീ ആരെയാകുന്നു ശങ്കിച്ചു ഭയപ്പെട്ടത്? ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നിട്ടല്ലയോ നീ എന്നെ ഭയപ്പെടാതിരിക്കുന്നത്? നിന്റെ നീതി ഞാൻ വെളിച്ചത്താക്കും, നിന്റെ പ്രവൃത്തികളോ നിനക്ക് പ്രയോജനമാകയില്ല. നീ നിലവിളിക്കുമ്പോൾ നിന്റെ വിഗ്രഹ സമൂഹം നിന്നെ രക്ഷിക്കട്ടെ. എന്നാൽ അവയൊക്കെയും കാറ്റു പാറ്റിക്കൊണ്ടുപോകും, ഒരു ശ്വാസം അവയെ നീക്കിക്കളയും. എങ്കിലും എന്നെ ആശ്രയിക്കുന്നവൻ ദേശത്തെ അവകാശമാക്കി എന്റെ വിശുദ്ധ പർവ്വതത്തെ കൈവശമാക്കും. നികത്തുവീൻ വഴിയൊരുക്കുവീൻ, എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളവീൻ എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു. ഞാൻ എന്നേക്കും ബാധിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എന്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. അവരുടെ അത്യാഗ്രഹത്തിന്റെ അകർത്തി നിമിത്തം ഞാൻ കോപിച്ചു, അവരെ അടിച്ചു. ഞാൻ കോപിച്ചു, മുഖം മറച്ചു. എന്നാറേ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അതരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഉറക്ക വിളിക്ക് അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിവാനിച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു, ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതുമെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതുമെന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, ജെട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചോഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്തം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശമിരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാന്റെ കോണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ചു. ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കിയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയെ പ്രമോദിക്കുക. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ കോവിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്നു, നിങ്ങളുടെ നാവ് നീതി കേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിവാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഫോഷ്ക്ക് സംസാരിക്കുന്നു, അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലി മുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും, പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല, അവരുടെ പണി അവർക്ക് പുതപ്പാകുകയും ഇല്ല. അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികൾ, സാഹസ കർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്, സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല, അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവൻ ഒരുത്തനും സമാധാനം അറിയുകയില്ല. അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്ന് ദൂരമായിരിക്കുന്നു, നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ ഇരുട്ട് വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു. എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു, ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുന്നു. സന്ധ്യാസമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാഹ്നത്തിൽ ഇടറുന്നു, ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെ ആകുന്നു. ഞങ്ങളെല്ലാവരും കരടികളെ പോലെ അലറുന്നു, പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു, എങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. അതിക്രമം ചെയ്ത യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക. പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിലിടറുന്നു, നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായിക നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു. ആരും ഇല്ലെന്ന് അവൻ കണ്ട് പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലായാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. തന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ. ദ്വീപുവാസികളോട് അവൻ പ്രതിക്രിയ ചെയ്യും. അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നത് യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും വേണ്ടി അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാർ അരെ പാർശ്വത്തെങ്കിൽ വഹിച്ചുകൊണ്ടുവരും. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതിയുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ഒട്ടകങ്ങളും നിന്നെ മൂടും. ചേബയിൽ നിന്ന് അവരൊക്കെയും പൊന്നും കുന്തിരിക്കും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാരിലെ ആടുകളൊക്കെ നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടും. നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും, അവ പ്രസാദമുള്ള യാഗമായി എന്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കേണ്ട ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിനെ ദ്വീപവാസികളും തർശീഷ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും, അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചുവെങ്കിലും എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും. ജാതികളുടെ സമ്പത്തിനെയും യാത്രാസംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിനെ, നിന്റെ വാതിൽകൾ കൊണ്ടുവരേണ്ടതിനെ, നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. ആരയ്ക്കുമോ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം. അത് അവനൊരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ്ടു വീണു. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവനവനോട് ഇതാരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജനദേശത്തെ വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാദം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്തുകൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തുകൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടി നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു നിന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദോഷണം പറയുന്ന ഇവനാർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണി അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പോണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു.
പുള്ളി പറഞ്ഞെന്ന് പൊളിച്ച മനുഷ്യൻ.
നൂറ്റി പതിനാറാം സങ്കീർത്തനം. യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ജവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചു പ്രതീക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമ വിളിച്ചു അപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചുപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാന്നു. യഹോവയെ ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവേ സ്തുതിപ്പിൻ ദൈവമേ, എനിക്ക് യോഗ്യമാകുന്നു പാലിക്കുമോ.
ഹലോ ഹലോ
കേക്കാച്ചെ
ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഹലോ
കേക്കാം.
ഓക്കെ, ഞാൻ ഇടയ്ക്ക് ആരോ വിളിച്ച് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ത്രിയേക ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച ദിവസം വീണ്ടും പ്രത്യേകിച്ച് പരിശുദ്ധമായ നോബിൽ പ്രയാണം ചെയ്യുന്ന ഈ ദിനങ്ങളിൽ ശാന്തമായി ദൈവസന്നിധിയിലിരുന്നുകൊണ്ട് അന്യമാറുന്ന ശുശ്രൂഷയുടെ ഭാഗമായി തീരാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നോമ്പ് അനുതാപത്തോടുകൂടി മുന്നോട്ട് പോകുവാനും അതിൽ കൂടി ആത്മീയ ജീവിതത്തിൽ വെളിച്ചം പ്രാപിക്കാനും ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാം. ഇതിന് തുടക്കമിടുകയും ഇതിന് നേതൃത്വം നിൽക്കുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകാൽ വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും ആദരവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവവചന ധ്യാനം നിർവഹിക്കാൻ തക്കോണം കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എബി മുണ്ടുകോട്ടിലെ അച്ഛനെയും വളരെ ആദരവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയിൽ ഒരു സാധ്യതയോടെയായി പരിലസിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ താഴ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 65-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ സോങ് നമ്പർ 65, ഏറ്റവും വളരെ പരിചിതമായിട്ടുള്ള പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ യാചന നൽകണമെന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നാരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ എന്നുള്ളൊരു വാഗ്ദത്തം പോദയവാ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ കർത്താവേയൻ യാചന നൽകണമേ താതനും മാതാവും നീ എനിക്കല്ലാതെ താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നീലില്ലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാ വേറാരുമൻ നാദങ്കം നീക്കിടുവാ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാ എനിക്കു നീ പുത്രത്വം തന്നതിനാ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ സിന്ധു സമം കാനിഞ്ഞ സംപ്രീതിയോ സന്ധികെ ചേർന്നിരുന്നേ സംപ്രീതിയോ സന്ധികെ ചേർന്നിടുന്നേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ യാചന നൽകണമേ കർത്താവേയൻ യാചന നൽകണമേ
പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്ന നേക്കം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനുമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃതിയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളെ കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായി അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരിശീലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നിനക്കുള്ളതാകുന്നു. ആമീൻ. പ്രഭാ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദേവൻപുരാളിനെ അപേക്ഷിച്ചോളണമേ. ആമീൻ.
ഭരയ്ക്കുമോ താമസത്തിനും വൈസ്തുഹായമായ സത്യമുള്ള ദൈവമേ, നീ എന്നേക്ക് ഞങ്ങൾ ദൈവമാവുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നോയമ്പും നമസ്കാരവും ശുശ്രൂഷകളും ആവരാധിയും നീ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അറിവോടും അറിവുകൂടാതെയും മനസ്സോടും മനസ്സുകൂടാതെയും നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള സൽകുറ്റങ്ങളും പാപങ്ങളും നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിനക്ക് ഇഷ്ടമുള്ള വിചാരത്തോടും വചനത്തോടും പ്രവൃത്തികളോടും കൂടെ ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം കഴിച്ചുകൂട്ടുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദുഷ്ടവിശാദികളുടെ പരീക്ഷകളിൽ നിന്നും അസൂയകളിൽ നിന്നും ദുരാത്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ അദൃഷ്ടതയിൽ നിന്നും ഞങ്ങളെ സംഘപ്പെടുത്തുന്നതായ സകല രോഗങ്ങളിൽ നിന്നും കഠിനതരമായ സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തിന് മുട്ടുവരത്തക്കതായ ദാരിദ്ര്യത്തിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ദൈവമേ എന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെയും വിശ്വാസരായ ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും സകല കുറ്റങ്ങളെയും പാപങ്ങളെയും നിഷമിക്കണമേ. ദുഷ്ടന്മാർക്കും മത്സരക്കാർക്കും ഒരുക്കിയിരിക്കുന്നതായ അഗ്നിനരകം അവകാശിപ്പാൻ അവിടുന്ന് ഞങ്ങളെ കൈവിട്ട് കളയരുത്. പിന്നെയും നിന്റെ ഇഷ്ടന്മാരായ നീതിവാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ദൈവമാതാവിന്നിലും പല പരിശുദ്ധന്മാരെ നിങ്ങളിലും പരിശുദ്ധമാരായ നിങ്ങളിലും ഞങ്ങൾ സങ്കേതം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുവാൻ എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. 40 സഹോദരന്മാർ സമുദ്രത്തിനകത്ത് നടത്തിയ യുദ്ധത്തെയും പോരാട്ടത്തെയും സ്വർഗീയ സൈന്യങ്ങൾ കണ്ട് വിസ്മയിക്കുകയും അവരുടെ വിജയത്തെ കുറിച്ച് സന്തോഷിക്കുകയും കൈകൊട്ടുകയും ചെയ്തതുപോലെ കർത്താവെ, ഞങ്ങൾ പാപങ്ങളെ വിട്ട് അനുദിച്ച് നിങ്ങളിലേക്ക് തിരിയുന്നതിനാൽ സ്വർഗീയ സൈന്യങ്ങൾ സന്തോഷിപ്പാനിടയാക്കണമേ. എന്റെ പടയാളികളായ സഹോദരന്മാർക്ക് പോരാട്ടത്തിൽ ശക്തിയും ധൈര്യവും വിജയവും നൽകിയവരായ നിനക്ക് സ്തുതി.
വന്ദ്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ വിശുദ്ധമായ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമായി നമ്മൾ ഈ ദിനങ്ങളിലായിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കാറുണ്ട്, നോമ്പ് പ്രകാശം ധരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. നോമ്പ് നമ്മളെ പ്രകാശിപ്പിക്കുന്നത്, ഈ യാത്രയിൽ നമുക്ക് കരുത്താകുന്ന രണ്ട് ആത്മീയ നൽവരങ്ങൾ കൂടെയുള്ളത് കൊണ്ട്, പ്രാർത്ഥനയും ഉപവാസവും. പ്രാർത്ഥനയും ഉപവാസവും സമന്വയിച്ചുകൊണ്ട് നമ്മൾ ആത്മീയ ജീവിതത്തിന്റെ ചുവടുകൾ വയ്ക്കുമ്പോൾ തമ്പുരാന്റെ ശ്രദ്ധ നമുക്കുണ്ടാവുകയും ആ ദൈവിക വെളിച്ചത്തിന്റെ ഭാഗമായി നമുക്ക് ആയിത്തീരുവാനും ഇടയാകുന്നു. ആ വെളിച്ചം വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഭവനങ്ങളിലും നമായിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ആ ചൈതന്യത്തെ പകർത്തി നൽകാനുള്ള ഒരു സാധ്യതയെ നമ്മൾ തീരുകയാണ്. അതുകൊണ്ട് തന്നെ പിതാക്കന്മാരൊക്കെ ഏറ്റവും പ്രാധാന്യത്തോടെ വിശുദ്ധ നോമ്പ് നോക്കി ജീവിതം അനുഷ്ഠിച്ചവരാണ്. മാത്രമല്ല, നമ്മൾ ഈ നോമ്പ് ശ്രദ്ധയോടെ പരിപാലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ഹൃദയം. ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് നോമ്പ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ നോമ്പ് നൽകുന്ന അനുഗ്രഹം നമുക്ക് കൂടുതൽ ഹൃദയവിശുദ്ധിയുടെ ഭാഗമായി തീരണമെങ്കിൽ കൂടുതൽ ദൈവവചനങ്ങളെ കേൾക്കുവാനും കേൾക്കുന്നതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒക്കെ നമുക്കിടയാകണം. നമ്മൾ 77 സങ്കീർത്തനം 6 വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എന്റെ ആത്മാവും ശോധന കഴിക്കുന്നു. എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എന്റെ ആത്മാവും ശോധന കഴിക്കുന്നു. ഹൃദയത്തിന്റെ ധ്യാനം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വിശുദ്ധിയുടെ മഹത്വത്തിലേക്കാണ്. ആ ഹൃദയത്തിന്റെ ധ്യാനത്തിൽ കൂടി പ്രകാശത്തിന്റെ മക്കളായി പരിലസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ 1-2 ആഴ്ചകൾ പിന്നിട്ട് ഇനി 3 ആഴ്ചയിലേക്ക് പ്രവേശിക്കുക. എത്രമാത്രം ഈ ദിനങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഇടയായിട്ടുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇന്ന് കേൾക്കുന്ന വചനങ്ങളൊക്കെ അതിനെ കൂടുതൽ ശക്തീകരിക്കട്ടെ. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട എബി മുണ്ടുകോട്ടക്കലച്ചനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അച്ഛന് അമേരിക്കയിൽ കടന്നു വന്ന് ഇപ്പോഴും ഫ്ലോറിഡ പള്ളിയിൽ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഹ്യൂസ്റ്റണിൽ താമസിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ ഈ ഭദ്രാസനത്തിന്റെ വിവിധ ആത്മീയ മേഖലകളിൽ അച്ഛന്റെ വാക്കുകളും അച്ഛന്റെ നല്ല ഉപദേശങ്ങളും ഒക്കെ ലഭ്യമാകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പ്രസംഗിക്കാനും അതുപോലെ തന്നെ ക്ലാസ് എടുക്കാനും ഒക്കെയുള്ള അച്ഛന്റെ നല്ല പാഠവും ഈ ഭദ്രാസനത്തിന്റെ വിശ്വാസികൾക്ക് ആത്മീയ വളർച്ചയ്ക്ക് കൂടുതൽ മുതൽക്കൂത്താകട്ടെ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്കും അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ വാക്കുകളും സഹായവും ഒക്കെ കൂടുതൽ പ്രയോജനകരമായി ഭവിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഒരു ഗീതം ആലപിക്കും. ഐസക് അച്ഛൻ ലൈനിലുണ്ടോ? അച്ഛൻ അച്ഛന് പാട്ട് നോക്കിയായിരുന്നോ? ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. ഓക്കെ, ഇപ്പോഴ ഐസക് അച്ഛന് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട എബി അച്ഛന് തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ ഗാനമല്ല ഞാൻ എടുത്തു വെച്ചത്. നമ്മുടെ ശയന നമസ്കാരത്തിൽ നോമ്പുകാലത്ത് ഉപയോഗിക്കുന്ന കർത്താവേ കൃപ ചെയ്യണമേ എന്ന ഗീതത്തിന്റെ ഏതാനും വരികൾ നമുക്ക് ഒരുമിച്ച് പാടാനായിട്ട് ശ്രമിക്കാം.
കർത്താവേ കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ, നിന്ദയവും ദിൻഭോജനവും നിന്നറയിൽ നിന്നേ ഗണമേ. എന്നുടയോരേ സന്നിധിയിൽ നിദ്ര തെളിഞ്ഞി നീ അടിയാർ, വന്നുണർവോടെ നിൽപ്പതിനായി ഉന്നതനെ നീ കൃപ ചെയ്ത. പിന്നെയുമേ നിന്നടിയാൻ ഞാൻ നിദ്രയിലായെന്നാകിലുമേ, എന്റെ ഉറക്കം സന്നിധിയിൽ ദോഷം കൂടാതാകണമേ. തിന്മകൾ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുക നീ. നിദ്രയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ നിന്ദയമോചിച്ചിടണമേ. 40 നോമ്പോടഗതിക്കാർ കപ്പ ഉപേകി പോറ്റുക നീ. മന്നവനീ ശാശ്വതനെ പോൽ ഏഴു കുറി പ്രാർത്ഥിച്ചിടുക. മോശയുമേലിയായും അവർ നൂറ്റുപവാസം 40 നാൾ. യേശുവീ നോമ്പേറ്റതിനാൽ നാശകനെ തോൽപ്പിച്ചുടനെ. സിംഹഗണത്തിൻ കുഴിയിൽ നിൻ ഏറിയ ദാനിയേലിനുടെ പ്രാർത്ഥനയാലേ നിൻ കൃപയിൻ വാതിൽ തുറക്കാറാകണവേ. ഈ കുഴി തന്നിൽ നിന്നരികേ വന്ന ശിശു പ്രാർത്ഥനയാലേ, ഈ അടിയാർക്കും നിൻ കൃപയിൻ വാതിൽ തുറക്കാറാകണവേ. പ്രാർത്ഥനയെ കേൾക്കുന്നവനെ, യാചനയെ നൽകുന്നവനെ, പ്രാർത്ഥന കേട്ടി ദാസരുടെ യാചനയെ നൽകിടണമേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട എവി മുണ്ടുകോട്ടക്കിളച്ചനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഏറ്റവും വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ വലിയ നോമ്പിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിച്ചിരിക്കും. ഈ പരിശുദ്ധ വലിയ നോമ്പിൽ എങ്ങനെ നോമ്പ് നോൽക്കണം എന്ന് പറയുക എന്നുള്ളത് അത്ര കരണീയമായ ഒരു കാര്യമല്ല. കാരണം കാലങ്ങളായി നാം നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പിന്റെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും അതിന്റെ ചിട്ടവട്ടങ്ങളും വളരെ അർത്ഥവത്തായി കൈകാര്യം ചെയ്ത് നോമ്പിന്റെ എല്ലാ നന്മകളും അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ നോമ്പുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കുക, എന്താണ് നേടുക, എന്താണ് പ്രതിഫലിപ്പിക്കുക, ഇങ്ങനെയുള്ളത് വലിയ വലിയ ചോദ്യങ്ങളാണ്. ചെറുതെങ്കിലും ഉത്തരങ്ങൾ നാം കണ്ടെത്തേണ്ട, സ്വയം മനസ്സിലാക്കേണ്ട ചില ചോദ്യങ്ങളാണ്. ഈ നോമ്പിന്റെ ആരംഭഘട്ടത്തിൽ ഈ രണ്ട് ആഴ്ചകൾ പിന്നിടുമ്പോൾ നോമ്പ് ആരംഭിക്കുമ്പോൾ നടക്കുന്ന ഒരു ശുശ്രൂഷയും നോമ്പ് അവസാനിക്കുമ്പോൾ നടക്കുന്ന ഒരു ശുശ്രൂഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ടിനും ഇടയിലാണ് നോമ്പ് ശരിക്കും. നോമ്പ് ആരംഭിക്കുന്നത് ശുഭുക്കോനോ സമാധാനം നൽകുന്ന ശുശ്രൂഷ കൊണ്ടാണ് നോമ്പ് ആരംഭിക്കുന്നത്. ക്ഷമിക്കുകയും ക്ഷമ വാങ്ങിക്കുകയും ദൈവസന്നിധിയിൽ സകലതും പൊറുക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെയാണ് അതിന്റേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടാണ് നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നത്. പിതാക്കന്മാർ എത്രയോ ശ്രേഷ്ഠമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു വലിയ നന്മയുള്ള ഒരു ശുശ്രൂഷയാണ്. പക്ഷേ എല്ലാ ചടങ്ങുകൾ പോലെ നാമും ആ ചടങ്ങ് പിന്നിട്ട് അങ്ങ് പോവുകയാണ്. അതൊരു ചടങ്ങായി മാറുകയാണ്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മൾ എത്ര മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നോമ്പിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് ഞാൻ സ്വയം ചോദിക്കുകയും മറ്റുള്ളവർ അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ആ ശുശ്രൂഷയിൽ പട്ടക്കാരൻ വിശുദ്ധ വത്ബഹായിൽ ശുഭക്കോനോ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളോട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനോടും എല്ലാവരോടും എല്ലാ അർത്ഥത്തിലും ക്ഷമ ചോദിക്കുന്നു എന്ന് പട്ടക്കാരൻ പറയുകയും ജനങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ പരസ്പരമുള്ള മാപ്പ് കൊടുക്കലും മാപ്പ് സ്വീകരിക്കലുമാണ് യഥാർത്ഥത്തിൽ നോമ്പിലേക്ക് നമ്മെ കടത്തിവിടുന്നത്. കാരണം അവിടെ മാപ്പ് കൊടുക്കാനും മാപ്പ് സ്വീകരിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ നോമ്പിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശം നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. ആരോടെങ്കിലും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും അത് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് അത് സമാപിപ്പിച്ചിട്ടാണ് നോമ്പിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. അങ്ങനെ മാപ്പ് കൊടുക്കലിന്റെ ഏറ്റവും വലിയൊരു അനുഭവം കർത്താവിന്റെ കുരിശിന്റെ വചനങ്ങളിൽ, ഏഴ് വചനങ്ങളാണല്ലോ കുരിശിലുള്ളത്, അതിലൊന്നാമത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിന്റെ 34 വാക്യം യേശു തമ്പുരാൻ ഇങ്ങനെയാണ് പറയുക: പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. ഇതൊരു വലിയ പ്രാർത്ഥന. കാരണം ഇത്രയേറെ പീഡനങ്ങൾ സഹിച്ചിട്ട് തന്റെ ജീവിതത്തിൽ സഹിക്കാവുന്നതിനപ്പുറത്തുള്ള എല്ലാ വേദനകളും സഹിച്ച് തൻ കൊലവരത്തിലേക്ക് കയറ്റപ്പെടുന്നു എന്നുള്ള ബോധ്യത്തോടെ കുരിശിലേക്ക് കയറുന്ന ഒരു മനുഷ്യനായ ദൈവം, ആ മനുഷ്യൻ പറയുക: പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഇതിൽ കേവലം കുരിശിലെ ഒരു വചനം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ വചനത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവെന്തെന്ന് തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനം. നാം പലപ്പോഴും പറയും, ഒരാളെ തകർക്കാനുള്ള ഏറ്റവും കഠിനമായ വഴി എന്തെന്ന് ചോദിച്ചാൽ അയാൾക്ക് മാപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരാളെ എങ്ങനെ മാപ്പ് കൊടുക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും, അങ്ങനെ അയാളെ തകർക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് നാം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ മാപ്പിനെ കുറിച്ചുള്ള ഒരു അനുഭവം. മാപ്പ് ലഭിക്കാത്തവരുടെ ഉള്ളിലെ വേദനകളും പ്രയാസങ്ങളും ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല. എന്താണ് ഉപവാസം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ശരിയായി പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ നുകങ്ങളും എടുത്തു മാറ്റുകയാണ് യഹോവയ്ക്ക് അഭികാമ്യമായ ഉപവാസം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. പ്രവാചകൻ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്ന എന്താണ് ഉപവാസം? അതെല്ലാ നുകങ്ങളും എടുത്തു മാറ്റുകയാണ്. ഓരോ മാപ്പ് കൊടുക്കലും മറ്റുള്ളവരുടെ മീതെയുള്ള അദൃശ്യമായ നുകങ്ങൾ എടുത്തു മാറ്റുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറയുക. ഒരുപക്ഷെ പ്രത്യക്ഷമായി കാണാത്ത ഒരുപാട് നുകങ്ങൾ മറ്റുള്ളവരുടെ മുകളിലുണ്ട്. ഭാരങ്ങൾ ഏറുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ, സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകൾ, വേദനിക്കുന്ന ഒരുപാട് ആളുകൾ, അവരുടെ മേൽ അദൃശ്യമായ നുകങ്ങൾ ഇങ്ങനെയുണ്ട്. ഈ ഉപവാസത്തിലൂടെ എടുത്തു മാറ്റപ്പെടേണ്ട ഒന്നാണ് അത്. മാപ്പ് കൊടുക്കലിന്റെ വലിയൊരു ഉദാഹരണം നാം കാണുന്നുണ്ട്. യാക്കോബും യേശാവും തമ്മിലുള്ള ഒരു സമാഗമം നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 33 അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി പിരിഞ്ഞുപോയവരാണ് യാക്കോബും യേശാവും. നമുക്കറിയാം രണ്ടുപേരും പിരിഞ്ഞു. എന്നിട്ട് അവസാനം ഇവർ വന്ന് തമ്മിൽ കാണുന്ന ഒരു സന്ദർഭമുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ യാക്കോബ് ഏശാവിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കാര്യം പറയുന്നുണ്ട്. 33 അധ്യായത്തിന്റെ 10 വാക്യം ഇങ്ങനെയാണ് പറയുക, ദൈവത്തിന്റെ മുഖം കണ്ടതുപോലെയാണ് ഞാൻ നിന്റെ മുഖം കാണുന്നത്. ദൈവത്തിന്റെ മുഖം കണ്ടതുപോലെ ഞാൻ നിന്റെ മുഖം കാണുന്നു എന്നാണ് പറയുന്നത്. 33 അധ്യായത്തിന്റെ 10 വാക്യം ഇങ്ങനെ പറയും, അതിന് യാക്കോബ് അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന ശ്രേഷ്ഠമായ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടുത്തി ഓടിപ്പോയി സങ്കടപ്പെട്ട ഒരാളാണ് ഏശാവ്. തന്നെ ചതിച്ച യാക്കോബ് തന്റെ അടുക്കൽ വരുമ്പോ അവനോട് ദയ കാണിക്കുന്ന ഒരു വലിയ അനുഭവം, അവനോട് സമരസപ്പെടുന്ന ഒരു അനുഭവം, അത് ഒരു വലിയ അനുഭവമാണ്. നമുക്കറിയാം, ഒരാളോട് നാം കൊടിയതായ പാപം, കൊടിയതായ കുറ്റം, കൊടിയതായ ചതി ഇവയെല്ലാം ചെയ്തതിനു ശേഷം ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പൊട്ടിത്തെറികളുണ്ട്. അതൊന്നുമില്ലാതെ സ്നേഹപൂർവം നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജീവിതത്തിലെ അനുഭവമുണ്ട്. ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഈ ക്രിസ്തുവിനെ കുത്തുകയും കൊല്ലുകയും ചെയ്യാൻ ശ്രമിച്ച എല്ലാവരോടും കർത്താവ് ചെയ്തത്. തന്നെ സ്നേഹത്തോടെ ഒരിക്കലും കരുതുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ സ്നേഹം അനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മാപ്പായി മാറുക. അവർ നമ്മുടെ ചെവിയിൽ പറയുന്നു, നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എല്ലാം നിന്നോട് ഞാൻ പുറത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുക, മാപ്പിനെ ഒരു സംസ്കാരമായി മാറ്റണം. യേശുതമ്പുരാൻ പറയുന്നത് മാപ്പ് എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, 7-70 പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതിനൊരു കണക്ക് വെച്ചിട്ടല്ല, 7-70 കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യുന്നതല്ല 7-70 എന്ന് പറയുന്നത്. മറിച്ച് ചെറുതും വലുതുമായ സകലത്തിലും എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു മനോഭാവമാണ് മാപ്പ് എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അല്ലാതെ അതിനൊരു കണക്ക് സൂക്ഷിച്ചിട്ടല്ല, നീ ഇന്ന ഇന്നതിന് ഇത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നല്ല. മറിച്ച് മാപ്പ് എന്നാൽ ചെറുതാകട്ടെ വലുതാകട്ടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ എതിർപ്പുകൾക്കും ഒരുപോലെ കൊടുക്കേണ്ട ഒന്നാണ് മാപ്പ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഈ താലന്തുകൾ, അതിൽ ഇളവ് കിട്ടിയ ഒരു മനുഷ്യന്റെ കഥയിലെ വിശദംബരാൻ പഠിപ്പിക്കുന്നത്. ചെറുനാണയങ്ങൾ, വലിയ കടക്കാരനായിരുന്ന മനുഷ്യൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് കടം ഇളവ് ചെയ്ത് കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടദാസന്റെ ചെറിയ കടത്തിന് വേണ്ടി അവനെ ജയിലിലാക്കുന്ന ഒരു അനുഭവമുണ്ട്. ഉപാധികളില്ലാതെ നമുക്ക് മാപ്പ് ലഭിച്ചവരാണ്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളുടെ മേൽ നമ്മളിപ്പോഴും നിരന്തരമായി അതിന്റെ മേലെ നിൽക്കുന്നവരാണ്. കാരണം കർത്താവ് പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അവരോട് ഒരു ഉപാധി കർത്താവ് വയ്ക്കുക, ഒരു ഉപാധിയുണ്ട്. കർത്താവ് പറയുന്നു, നിന്റെ പാപം ഞാൻ ക്ഷമിക്കാം, പക്ഷേ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ കടക്കാരോട് നീ എങ്ങനെയാണോ ക്ഷമിച്ചത് അതുപോലെ ഞാൻ നിന്നോട് ക്ഷമിക്കും. അത് ഈ കഥയുമായി ബന്ധപ്പെട്ടതാണ്. ഇളവ് കിട്ടിയ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് ഇളവ് കിട്ടിയ മനുഷ്യൻ തനിക്ക് ഇളവ് കൊടുക്കേണ്ട ചെറിയ കാര്യത്തിന് പോലും ഇളവ് കൊടുക്കാതെ, മാപ്പ് കൊടുക്കാതെ അയാളെ ഇങ്ങനെ ജയിലിലേക്ക് ആക്കുന്ന, മാനസപീഠയിലാക്കുന്ന ഒരു മനുഷ്യനായി മാറുമ്പോൾ അവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്, നിന്റെ കടക്കാരോട് നീ ക്ഷമിച്ചിട്ടുണ്ടോ? നിനക്ക് മാപ്പ് തരാൻ ഞാൻ സന്നദ്ധനാകണമെങ്കിൽ നീ നിന്റെ കടക്കാരോട് എങ്ങനെ മാപ്പ് കൊടുത്തു എന്ന് നീ അല്പസമയം ചിന്തിക്കണം. കാരണം സൂഫി പാരമ്പര്യങ്ങളിൽ ഒരു വാക്കുണ്ട്, ഒരു സങ്കല്പമുണ്ട്, പക്ഷി മാനസം എന്നാണ് പറയുക. അതിങ്ങനെയാണ്, ഒരു ചാറ്റൽ മഴയ്ക്ക് ശേഷം ഒരു കുരുവിക്കുഞ്ഞ് തൂവലിൽ വീണ ഈ തുള്ളികളൊക്കെ തന്റെ കൊക്കുകൊണ്ട് തട്ടിക്കളയും. എന്നിട്ട് ഒന്ന് കുതറും. അതെന്തിനു വേണ്ടിയാ? ഉയരങ്ങളിലേക്ക് പറക്കാൻ എല്ലാ ഭാരങ്ങളും ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയും. ഇത് തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. എന്ത് ഭാരമാണോ ജീവിതത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ നന്മയിലും ആ മാപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയും. മാപ്പ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും നമുക്ക് ഒന്ന് കുടഞ്ഞു കളയാൻ നമുക്ക് കഴിയും. എന്തൊരാശ്വാസമായിരിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു അനുഭവം, മാപ്പ് കൊടുക്കുന്നതിന്റെ അനുഭവം നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് മാപ്പ് അനുഭവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. മാപ്പ് കൊടുക്കുക മാത്രമല്ല, മാപ്പ് അനുഭവിക്കുക, മാപ്പ് സ്വീകരിക്കുക, ഇതൊരു വലിയ അനുഭവമാണ്. മാപ്പ് അർഹിക്കാത്ത ഒരു തെറ്റും ഇന്നോളം ജീവിതത്തിൽ ആരും ചെയ്തിട്ടില്ല. ഒരു വാക്കുകൊണ്ട്, ഒരു മാപ്പ് കൊണ്ട്, ഒരു സ്നേഹം കൊണ്ട്, ഒരു കരുതൽ കൊണ്ട് മാറാത്ത ഒരപരാധവും ഒരു മനുഷ്യന്റെയും ജീവിതത്തിലില്ല. അത് നമുക്കറിയാം. ഒരു വാക്കുകൊണ്ട് ഒരുപക്ഷെ അവസാനിക്കുന്ന ഇടങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ ഇടങ്ങളിലും ഇത് തന്നെയാണ്. ഒരു വാക്ക് ഒരുപക്ഷെ മനുഷ്യനെ ദൈവീകനാക്കുവാൻ കഴിയുന്ന ഒന്നനുഭവം. പലപ്പോഴും ദൈവം മാപ്പ് കൊടുത്തെടുത്ത് നമ്മൾ മാപ്പ് കൊടുക്കാത്ത ഇടങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കണം, ദൈവം പോലും ക്ഷമിക്കുന്നവരാണ്. എത്രയേറെ പാപങ്ങൾക്ക്, എത്രയേറെ കുറവുകൾക്ക്, എത്രയേറെ ബലഹീനതകൾക്ക് ദൈവം തമ്പുരാൻ മാപ്പ് കൊടുക്കുമ്പോൾ, പക്ഷെ നമ്മൾ മാപ്പ് കൊടുക്കാനോ ആ മാപ്പ് സ്വീകരിക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് നാം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കേണ്ടത്? അതൊരു വലിയ ചോദ്യമാണ്. എന്തിനാ ഞാൻ മാപ്പ് കൊടുക്കുക? ചിലരുടെയൊക്കെ ചോദ്യം ഇതാ, അവനോട് എന്തിനാ ഞാൻ ക്ഷമിക്കുന്നത്, എങ്ങനെയാണ് ക്ഷമിക്കാന്ന്? പറ്റുന്നില്ല. നമ്മൾ അങ്ങനെയാ പലപ്പോഴും ചിന്തിക്കുക. മനസ്സുകൊണ്ട് പോലും മാപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല ഒരിക്കലും. അത് ക്ഷമിക്കുകയില്ല, മരിച്ചാലും മറക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് മാപ്പ് കൊടുക്കേണ്ടത്? കർത്താവ് കുരിശിൽ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അവർ ചെയ്യുന്നത് എന്ത് എന്നവർ അറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. ഒറ്റ കാര്യമുള്ളൂ, മാപ്പ് കൊടുക്കാൻ കാരണം ഒന്നേ ഉള്ളൂ, മറ്റൊന്നുമില്ല, മറ്റൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. മാപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒറ്റ കാര്യം ഇതാണ്, അവർ ചെയ്യുന്നത് എന്ത് എന്നവർ അറിയുന്നില്ല. അജ്ഞത എന്നുള്ളത് ഒരു തെറ്റല്ല, അറിവില്ലായ്മ ഒരു തെറ്റല്ല. എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളും എത്ര ഉയർന്ന ചിന്താഗതിക്കാർ എത്ര ഉന്നത സ്ഥാനീയരും അറിവില്ലാത്ത ഒരുപാട് ഇടങ്ങളുണ്ട് നാം കാണുന്നത്. ഈ ലോകത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. ഉന്നതരെന്ന് വിചാരിക്കുന്ന, ഉന്നത സ്ഥാനീയരെന്ന് വിചാരിക്കുന്ന, ഉയരങ്ങളിലുണ്ടെന്ന് വിചാരിക്കുന്ന, നേതൃസ്ഥാനത്തുണ്ടെന്ന് വിചാരിക്കുന്ന പലരും അവരുടെ അജ്ഞത കൊണ്ട് പലതും ചെയ്തു കൂട്ടുന്നുണ്ട്. ചെറിയ ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്ന അവരറിവില്ലാത്തവരാണ്, പക്ഷെ എത്രയോ അറിവുള്ളവർ അവരുടെ അറിവില്ലായ്മ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ ഒരാൾ ഒരു രചനയിലാണ്, ഒരു ഒരു പുസ്തക രചനയിൽ വീട്ടിലിരിക്കുമ്പോൾ അയാൾ ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. നോക്കിയപ്പോ തന്റെ സുന്ദരമായ പൂന്തോട്ടത്തിൽ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കും, എല്ലാത്തരം നല്ല പുഷ്പങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും. ജനലിലൂടെ നോക്കുന്ന അയാൾ കാണുന്നത് തന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ ആ പൂന്തോട്ടത്തിനകത്തൂടെ ഈ പൂക്കളെ ചവിട്ടി മെതിച്ചു നടന്നു പോകുന്നു. ഈ പൂക്കളെ ചവിട്ടി മെതിച്ച് നടന്നു പോകുമ്പോൾ ഇയാളുടെ ഉള്ളം ദേഷ്യം കൊണ്ട് കലങ്ങി ഓടി താഴേക്ക് ഇറങ്ങി വന്ന് പൂന്തോട്ടത്തിൽ വന്ന ആ നടന്നു പോകുന്ന മനുഷ്യന്റെ കഴുത്ത് പൊട്ടിച്ച് ഞെക്കി അയാളെ തള്ളി താഴെയിട്ടു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ നടന്നു വന്ന മനുഷ്യൻ ഒരു അന്ധനായിരുന്നു എന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും മാപ്പ് കൊടുക്കാതിരിക്കുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നാം മാപ്പ് കൊടുക്കുക തന്നെ ചെയ്യും. തന്റെ സുന്ദരമായ പൂന്തോട്ടങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും ഇയാൾ അന്ധനാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇയാളുടെ ഉള്ളിൽ ഒരു വലിയ കാളലുണ്ട്, ഒരു സങ്കടമുണ്ട്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? അറിയാതെ അയാൾ ചെയ്തതല്ലേ? അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. അവർ ചെയ്യുന്നത് അവരറിയാത്തത് കൊണ്ട് അവരോട് ക്ഷമിക്കണം. അയാൾ അന്ധനായിരുന്നത് പോലെ ഈ അന്ധത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്റെ തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരൊക്കെ, എന്റെ ജീവിതത്തിന്റെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരൊക്കെ, എന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നശിപ്പിക്കുന്നവരൊക്കെ, എന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും നഷ്ടപ്പെടുത്തുന്നവരൊക്കെ അവരന്ധന്മാരാണ്. അവരുടെ അന്ധത മൂലമാണ് ഇത് സംഭവിച്ചത് എന്ന് ഒരൽപ ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ചിന്ത അർത്ഥവത്തായ ഒരു മാപ്പ് കൊടുക്കലിലേക്ക് നീങ്ങും. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. സ്തേഫാനോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. കൊല ചെയ്യപ്പെട്ട ആദ്യത്തെ ക്രിസ്ത്യാനിയാണല്ലോ സ്തേഫാനോസ്. സ്തേഫാനോസ് നിലത്ത് വീണപ്പോ പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവ് ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. അവന്റെ അവസാനത്തെ വാക്കിതാണ്, സ്തേഫാനോസ് മാഷന്റെ അവസാനത്തെ വാക്ക്, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. അപ്പോസ്തല പ്രവൃത്തികൾ 7:60 സ്തേഫാനോസിന്റെ വാക്കുകളാണ്. ചുമ്മാശനായിരുന്ന രക്തസാക്ഷിത്വം പ്രാപിച്ച ആദ്യത്തെ ക്രിസ്ത്യാനി കല്ലേറുകൊണ്ട് താഴെ വീഴുമ്പോഴും ഈ എറിഞ്ഞവരോട് കുറ്റക്കാരി പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് അവസാനിപ്പിക്കുന്നത്, ഇവരുടെ പാപം ഇവരുടെ പേരിൽ നിർത്തരുത്. പത്രോസിന്റെ ഒരു പ്രസംഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 3:17 പത്രോസിന്റെ ഒരു പ്രസംഗം ഇങ്ങനെയാണ്, സഹോദരന്മാരെ നിങ്ങളുടെ നേതാക്കന്മാരെ പോലെ നിങ്ങളും ഒന്നും അറിയാത്തത് കൊണ്ട് എന്ന് പറയും. 3:17 ഇങ്ങനെയാണ് പത്രോസ്ലിഹ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പറയുക, സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ നേതാക്കന്മാരെ പോലെ നിങ്ങളും ഇത് അറിയാതെ പ്രവർത്തിച്ചത് കൊണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് കരുതുക, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. അതുകൊണ്ട് അറിയാതെ ചെയ്യുന്നത് കൊണ്ട് മാപ്പ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കർത്താവ് അതാ പറയുക. പൗലോസ്ലിഹായി ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയാണ്. പൗലോസ്ലിഹ പറയുക, കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യലേഖനം 2:8 പരിശുദ്ധനായ പൗലോസ്ലിഹായും പറയുന്നത് അങ്ങനെയാണ്, അറിഞ്ഞിരുന്നെങ്കിൽ തേജസിന്റെ കർത്താവിനെ കുരിശിക്കയില്ലായിരുന്നു. പൗലോസ്ലിഹ പറയുക, അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മയാണ് അവനെ കുരിശിക്കുന്നതിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് ക്ഷമിച്ചത് എന്നാണ് പറയുന്നത്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ലോകത്തെ ഞെടുക്കിയ ഒരു കൊലപാതകം നാം കണ്ടായിരുന്നു, ഗ്രഹാം സ്റ്റെയിൻസ്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യയും മക്കളും, ഭാര്യ മക്കൾ കുടുംബമായി ജീവിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ കൊന്ന, ചുട്ടെരിച്ചു കൊന്ന, മക്കളെയും ചുട്ടെരിച്ചു കൊന്ന ഒരു സംഭവം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ കൊല ചെയ്ത ആളുകളെ വിചാരണയ്ക്കായി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ തന്റെ മക്കളുടെയും ഭർത്താവിന്റെയും മുഖം ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ കൈനീട്ടി ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഈ നിൽക്കുന്നവരെ എനിക്കറിയാൻ പാടില്ല, അവർ കണ്ടതാണ്, നേരിട്ട് കണ്ടവരാണ്. തന്നെ മാത്രം ശേഷിപ്പിച്ച് തന്റെ ഭർത്താവിനെയും മക്കളെയും ചുട്ടരിച്ച് കൊന്നവരുടെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു, എനിക്കിവരെ അറിയാൻ പാടില്ല. കർത്താവ് പറഞ്ഞതുപോലെ ഇവർ ചെയ്തതെന്തെന്ന് ഇവരറിയുന്നില്ല. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ വന്നത് അതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ ഇത്രയേറെ കഠിനമായ ഒരു കൊലപാതകത്തിന്റെ ചുട്ടരിച്ചു കൊന്ന, മക്കളെയും ഭർത്താവിനെയും ചുട്ടരിച്ചു കൊന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കി അവർക്കൊരുപക്ഷെ ഇവരുടെ ഒരു വാക്കുകൊണ്ട് ഏറ്റവും വലിയ ശിക്ഷ വരെ കിട്ടാവുന്ന ഒരു സന്ദർഭം പാഴാക്കി കളഞ്ഞു എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം. പക്ഷേ ക്രിസ്തുവിന്റെ മുഖവും ക്രിസ്തുവിന്റെ കുരിശിലെ മുഖവും ഒരുപോലെ അവരുടെ മുഖത്ത് തെളിഞ്ഞപ്പോൾ, ഹൃദയങ്ങളിൽ തെളിഞ്ഞപ്പോൾ, ഞാൻ ഇവരെ അറിയുന്നില്ല എന്ന് പറഞ്ഞത് അവരുടെ വാക്കുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ്. നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷെ നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ ഇടങ്ങളിൽ, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ചെറിയൊരു വാക്ക് ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ അത് സൂക്ഷിച്ച് അതിനെ വളർത്തി, വില്യം ബ്ലെയ്ക്കിന്റെ പോയ്സൺ ട്രീ എന്ന് പറയുന്ന ഒരു കവിതയിൽ പറയുന്നത് പോലെ, വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും വളം ചെയ്ത് അതിനെ വളർത്തി വലിയൊരു വൃക്ഷമാക്കി, പടുവൃക്ഷമാക്കി മാറ്റി എന്ന് പറയുന്നത് പോലെ, നമ്മൾ പലപ്പോഴും ഈ വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും മാപ്പ് കൊടുക്കാതിരിക്കലിനുമൊക്കെ വെള്ളവും വളവും ഉപയോഗിച്ച് അതിനെ വളർത്തി മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും വലിയ പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പൊ ക്രിസ്തു കുരിശിൽ കിടന്ന് ഈ മാപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് മുതൽ മാപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ഇത് വലിയൊരു അനുഭവമാണ്. അതുകൊണ്ട് ലളിതമായി ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒന്നാണ് മാപ്പ്. ഹൃദയം കൊണ്ട് മറ്റുള്ളവരോട് ഒന്ന് ഇടപഴകുമ്പോൾ കൊടുക്കാവുന്ന ഒന്നാണ് മാപ്പ്. ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന ഏറ്റവും വലിയ നന്മയാണ് മാപ്പ്. അതുകൊണ്ട് ഇതൊരു സംസ്കാരമായി മാറണം. വലിയ കാര്യങ്ങൾ മാത്രമല്ല, ചെറിയ കാര്യങ്ങൾ മാപ്പ് കൊടുക്കാനുള്ളതാണ്. വലിയ കാര്യം ഇതിന് വലുപ്പ ചെറുപ്പങ്ങളില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കുരിശിൽ തറച്ച തന്നെ കൊന്നുകളഞ്ഞവരെ അവരുടെ അറിയില്ലായ്മയാണ്, അതുകൊണ്ട് അവരോട് മാപ്പ് കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ച കർത്താവിനെയാണ് ഞാൻ നാം പ്രാർത്ഥിക്കുന്നത്, നാം ആരാധിക്കുന്നത്. അങ്ങനെ അവന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ പരിശുദ്ധ നോമ്പ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ചെറുതോ വലുതോ ആയി ബലിയർപ്പിക്കുവാൻ പോകുന്നവരോട് കർത്താവ് പഠിപ്പിക്കുന്നത് അതാണ്. നിങ്ങൾ ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വല്ലതുമുണ്ടെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് ആരോടും തോന്നണമെന്നില്ല, പക്ഷെ ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരല്പമുണ്ടെന്ന് തോന്നിയാൽ ബലിയേക്കാൾ വലുത് കരുണയാണ് എന്ന് തിരിച്ചറിയുന്നതാണ് പ്രധാനം. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതും മറ്റുള്ളവരോട് സ്നേഹിക്കുന്നതും അവരെ കരുതുന്നതുമാണ് ഉപവാസവും നോമ്പും. ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല, ഭക്ഷണം വെറുതെ ഉപേക്ഷിക്കാൻ ആർക്കും കഴിയും. ഒരുപക്ഷെ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഏത് ഭക്ഷണവും ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയും. ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ ഉപേക്ഷിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന കൊഴുപ്പുകൾ, അത് മാപ്പ് കൊടുക്കലിലൂടെ മാത്രമേ കുറയ്ക്കാൻ കഴിയൂ. അതിന് മരുന്നൊന്നേ ഉള്ളൂ, ഈ മാപ്പ്. ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന, മനസ്സിലടിഞ്ഞിരിക്കുന്ന ഈ കൊഴുപ്പുകൾ, രക്തധമനികൾ വീണ്ടും സജീവമാകുവാൻ കഴിയുന്ന ഒന്നായി ഈ നോമ്പ് മാറും. അങ്ങനെ വീണ്ടും ജീവിതം സജീവമായ ഒരനുഭവത്തിലേക്ക്, സന്തോഷകരമായ ഒരനുഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുചെല്ലുവാൻ കഴിയുന്ന ഒന്നായി അതിനെ മാറ്റുവാൻ നമുക്ക് ഇടയാകും. ഇതായിരുന്നു യാക്കോവും യേശാവും തമ്മിൽ കണ്ടപ്പോഴും ഉണ്ടായത്. സഹോദരി ബന്ധങ്ങളിൽ പലപ്പോഴും കാലാകാലങ്ങളായി വർഷങ്ങളായി സഹോദരങ്ങളോട് സംസാരിക്കാത്ത മിണ്ടാത്ത അനേകം ആളുകൾ ഈ ലോകത്തിലുണ്ട്. പരസ്പരം മാപ്പ് കൊടുക്കാൻ കഴിയാത്ത ഒന്നായി. ഇക്കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിലോ കോട്ടയത്തോ ഉണ്ടായ ഒരു സംഭവം നമ്മൾ കണ്ടു. കോടികളുടെ ആസ്തിയുള്ള ഒരു കുടുംബത്ത് വസ്തു തർക്കത്തിന്റെ പേരിൽ ഒരു സഹോദരൻ തന്റെ മാതാവിന്റെ സഹോദരനെയും തന്റെ സ്വന്തം സഹോദരനെയും വെടിവെച്ചു കൊന്ന അനുഭവം ഉണ്ടായി. അല്പം സ്വത്തിന്റെ പേര്, മാപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല, ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഭവമാണ്. എന്താണ് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സംഭവം, കുറെ കാലം മുമ്പ് നടന്ന ഒരു സംഭവം എന്ന രൂപത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. മരുഭൂമിയിലെ ഒരു ഗോത്രത്തിൽ ഒരു സംഭവം നടന്നു. നഗരത്തിൽ വെച്ച് ഒരാളെ ഒരാൾ കൊലപ്പെടുത്തി, ഒരു ചെറുപ്പക്കാരൻ മറ്റൊരാളെ കൊലപ്പെടുത്തി. അപ്പോ ഈ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരൻ നടന്ന് നടന്ന് ഒരു ആദിവാസി ഊരിന്റെ അവിടെ എത്തിയപ്പോൾ ആളുകൾ അവനെ വളഞ്ഞു. ആളുകൾ വളഞ്ഞ് മൂപ്പന്റെ അടുത്ത് കൊണ്ടുചെന്നു. മൂപ്പന്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോ മൂപ്പൻ പറഞ്ഞു, ഞങ്ങൾ അവന് മാപ്പ് കൊടുത്തിരിക്കുന്നു, ഈ കൊല ചെയ്തവനോട് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് മൂപ്പൻ പറഞ്ഞു. കൂടി നിന്നവരിൽ ഒരാൾ മൂപ്പനോട് പറഞ്ഞു, മൂപ്പ, മാപ്പ് കൊടുക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയുമ്പോ ഈ മാപ്പ് നിങ്ങൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്ന് മൂപ്പൻ ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു, പറഞ്ഞ ആൾ പറഞ്ഞു, അവൻ കൊന്നത് മൂപ്പ നിങ്ങളുടെ പേരക്കുട്ടിയെയാണ്. മൂപ്പന്റെ പേരക്കുട്ടിയാണ് അയാൾ കൊന്നത്. ഇത് കേട്ടപാടെ മൂപ്പൻ നിലത്ത് വീണു. എഴുന്നേറ്റ മൂപ്പൻ ഈ കൊലപാതകം ചെയ്ത ചെറുപ്പക്കാരന്റെ തോളിലേക്ക് കൈകൾ രണ്ടും വെച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഒരേ ഒരു പേരക്കുട്ടിയാണ് നീ കൊന്നു കളഞ്ഞത്. ഇനി എനിക്കവനില്ല, അതുകൊണ്ട് ഇനി മുതൽ നീ എനിക്ക് പേരക്കുട്ടിയാകണം. ഇനി മുതൽ നീയാണ് എന്റെ പേരക്കുട്ടി. മാപ്പ് കൊടുക്കുക എന്നാൽ ഒരാളുടെ ഉത്തരവാദിത്വവും സംരക്ഷണവും ഏറ്റെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഇടയിൽ അതിനർത്ഥം എന്ന് ആ മൂപ്പൻ പറയാതെ പറയുകയാണ്. സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് മാപ്പ്. സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്ന ഒന്നാണ് മാപ്പ്. അയാളുടെ ഉത്തരവാദിത്വവും സംരക്ഷണവും ഏറ്റെടുക്കുക എന്നത് വലിയൊരു അനുഭവമായി ജീവിതത്തിൽ മാറും. അങ്ങനെ 770 പ്രാവശ്യം എന്നാൽ ഏതറ്റം വരെയും മാപ്പ് കൊടുക്കാൻ നമ്മൾ പോവുക എന്നുള്ളതാണ്. മറ്റുള്ളവരോട് ഇടപെടാൻ കഴിയുക എന്നുള്ളതാണ്. ഈ നോമ്പ് മാപ്പ് കൊടുക്കലിന്റെ ആത്മാവിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുന്ന ഒന്നായി മാറുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. എല്ലാ ഭാരങ്ങളും ഒരു പക്ഷി വറക്കാൻ ശരീരത്തിലെ ഭാരങ്ങൾ മുഴുവൻ ചുണ്ടുകൊണ്ടും ശരീരം കൊണ്ടും കൊത്തിക്കളഞ്ഞ് ഭാരം കുറച്ച് പറന്നുപോകാൻ ശ്രമിക്കുന്നത് പോലെ നമുക്കും ദൈവസന്നിധിയിലേക്ക് പറന്നുയരുവാൻ കഴിയുന്ന അനുഭവമായി ഈ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന മാപ്പിലൂടെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒന്നായി മാറട്ടെ. കർത്താവിന്റെ കുരിശിലെ ഒന്നാമത്തെ വചനം ഇതായിരുന്നു. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാണ്, ഇവരോട് ക്ഷമിക്കണം. അറിയാതെ ചെയ്യുന്ന പാപങ്ങൾക്കും അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ചെയ്യുന്ന പാപങ്ങൾക്കും മാപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരാത്മാവിലേക്ക് ഈ നോമ്പ് നമ്മളെയും നയിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിനായി പ്രിയപ്പെട്ട രാജേഷച്ചനോടും എല്ലാ പുണ്യ വൈദിക ശ്രേഷ്ഠരോടും പ്രാർത്ഥനാപൂർവ്വം ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വന്ന വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛന്റെ വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശം നോമ്പുകാലത്തിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്കുണ്ടാകേണ്ടുന്ന ഒരു സംസ്കാരത്തെ അച്ഛൻ വളരെ ഭംഗിയായി പരിചയപ്പെടുത്തുകയാണ്. പ്രാക്ടീസിംഗ് ഫോർഗീവ്നെസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ലെൻത് ഓർ ലെൻഡൻ ടൈം. ആശയപരമായി ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ അതിന്റെ കാതലായ വിഷയങ്ങളിലൂടെ കൊണ്ടുപോകാനായി രണ്ട് വ്യക്തിത്വങ്ങളെ വേദപുസ്തകത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എടുത്തുവെച്ചു. സഹോദരങ്ങളായ യാക്കോബും ഏശാവും, അവരുടെ പരസ്പരമുള്ള സംഭാഷണ മധ്യേ ദൈവത്തിന്റെ മുഖം പരസ്പരം ദർശിക്കുമ്പോഴുണ്ടാകുന്ന സ്ഥായിയായ ഒരു മാറ്റത്തെ കുറിച്ച് വളരെ ഭംഗിയായി ആരംഭം കുറിച്ച്, പ്രാർത്ഥന ഒരു സംസ്കാരമാകണമെന്നും അതോടൊപ്പം തന്നെ ആ പ്രാർത്ഥനാ സംസ്കാരത്തിലൂടെ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കണക്കുകളുടെ ഗൗരവമായ കളികളേക്കാൾ ക്ഷമയ്ക്ക് കണക്കുകൂട്ടലുകളല്ല ആവശ്യം, അതേതറ്റം വരെയും ക്ഷമിക്കേണ്ടക്കവണ്ണമുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വളരുക, അതാണ് ഈ നോമ്പുകാലത്തിൽ നമുക്ക് കരഗതമാകേണ്ടതെന്ന് പ്രിയപ്പെട്ട അച്ഛൻ വളരെ ഭംഗിയായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തി. അതിനേറെ ദൃഷ്ടാന്തങ്ങൾ ആംഗലേയ സാഹിത്യത്തിൽ നിന്നും സൂഫി കഥകളിൽ നിന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഏറെ ശ്രദ്ധേയമായ ദൃഷ്ടാന്തങ്ങൾ അച്ഛൻ നമുക്ക് നൽകുകയും ചെയ്തു. ലെൻറ്റ് അല്ലെങ്കിൽ നോമ്പ് എന്ന പദം അച്ഛൻ ആമുഖമായി പറഞ്ഞത് ഇങ്ങനെയാണ്, അതിനെക്കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ശരിയാണ്. എങ്കിലും ഈ നോമ്പിൽ ഉണ്ടാകേണ്ടുന്ന വ്യത്യാസങ്ങളെയാണ് അച്ഛൻ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയത്. അത് ഒരുപക്ഷെ ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ ചില കാരണങ്ങളെ കുറിച്ച് അച്ഛൻ ചില പട്ടികകൾ, ചില പ്രത്യേകമായ ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തുന്നു. അതിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചേർത്ത് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇറ്റ് മേ ബി ഡ്യൂ ടു ഇഗ്നോറൻസ്, അജ്ഞത കൊണ്ട് ഒരുപക്ഷെ ഈ ക്ഷമയുടെ അവസ്ഥയിലേക്ക് നമുക്ക്, ക്ഷമിക്കാനുള്ള മാനസിക പക്വതയിലേക്ക് നമുക്ക് പലപ്പോഴും എത്താൻ സാധിക്കാത്ത അവസ്ഥകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇറ്റ് മേ ബി ഡ്യൂ ടു അൺഎത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആശയവിനിമയങ്ങളിൽ ചില പ്രത്യേക തലങ്ങളിൽ, പ്രത്യേക മൊമെന്റുകളിൽ നമ്മൾ നിന്ന് കൂടെ സംസാരിക്കുന്നവരോടൊപ്പം ചേരാറുണ്ട്, ചില സമയങ്ങളിൽ കൂടെ നിൽക്കുന്നവരെ എതിർക്കാറുണ്ട്. ഇത് രണ്ടും സംഭവിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കൂടിയാലോചനകളിലൊക്കെ ഇത് സംഭവിക്കും. അത് മാനേജിംഗ് കമ്മിറ്റി ആണെങ്കിലും പൊതുയോഗമാണെങ്കിലും അല്ലെങ്കിൽ ഭവനത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, മാതാപിതാക്കൾ തമ്മിലൊരു കമ്മിറ്റി ഉണ്ട്. ഭവനത്തിലെ പൊതുയോഗം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കൂടെ ഉള്ള പൊതുയോഗം. ഇതിനകത്തെല്ലാം ഈ ആശയങ്ങളോട് പൊരുത്തപ്പെടുകയും ആശയങ്ങൾക്കെതിരെ വെട്ടിത്തെറുക്കുന്ന അനുഭവം ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഓർ ഇറ്റ് മേ ബി ഡ്യൂ ടു അൺവാണ്ടഡ് ഫ്രണ്ട്ഷിപ്പ്, നമുക്ക് പരിചിതരെന്നും അല്ലെങ്കിൽ സുഹൃത്താണെന്ന് തോന്നുമെങ്കിലും ആ സുഹൃത്ത് വലയത്തിലൂടെ നമ്മളെ അഗാധമായ കുഴികളിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരുണ്ട്, നമ്മളൊരു വിഷയം അറിയത്തില്ല. ആദവിനെ ഹവ്വ ആപ്പിൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയതുപോലെ
അതിന്റെ ഉപരിപ്ലവമായ ആശയങ്ങളിലൂടെ നമ്മൾ ചിലപ്പോൾ ആകൃഷ്ടരാകും, പക്ഷെ ഒടുവിൽ നമ്മളെ കുഴിയിൽ കൊണ്ടെത്തിക്കും. ഈ അടുത്ത സമയത്ത് വാട്സപ്പിൽ വന്നൊരു ചിത്രം, ഒരു മലയുടെ മുകളിലൂടെ ഒരു നായ ഒരു പ്രാവിനെ ഓടിക്കുകയാണ്, പ്രാവിനെ പിടിക്കാനായിട്ട്. ആ പ്രാവ് നായയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ ജീവിയാണ്, നായയെ സംബന്ധിച്ചിടത്തോളം നായ ഒരു അല്പം കൂടി ശക്തിയുള്ള ജീവിയാണ്. ഓടി 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 ഒടുവിൽ ചെല്ലുന്നത് അതുവരെ ഈ പ്രാവ് പറക്കുന്നത് അല്പം പൊക്കത്തില്ല, അതുകൊണ്ട് നായയ്ക്കൊരു ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട്, ഇതിനെ ഞാൻ പിടിക്കും. പക്ഷെ ഒടുവിൽ നായ ചെന്നെത്തുന്നത് ആ മലയുടെ ഒരു വലിയ ആഴമുള്ള സ്ഥലത്തിന്റെ അഗ്രത്തിലാണ്. ആ സമയമാകുമ്പോൾ കൃത്യമായിട്ട് പ്രാവ് മുകളിലോട്ടൊന്ന് പോയി, നായ കുഴിയിലേക്കും പോയി. ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പലരെയും കീഴ്പ്പെടുത്താൻ പലരെയും കൊച്ചാക്കാൻ ശ്രമിക്കുന്ന വാക്കുകൾ കൂട്ടുകെട്ടിലൂടെ സംജാതമാകാറുണ്ട്. Then one more, due to unwanted behavioral patterns, ചില സ്വഭാവങ്ങൾ നമുക്ക് നല്ലതെന്ന് തോന്നിയാലും സമൂഹത്തിന്റെ കെട്ടുപാടുകളിലും സഭയുടെ കെട്ടുപാടുകളിലും അത് തിന്മയിലേക്ക് നമ്മളെ നയിച്ച് നയിച്ച് നയിച്ചൊടുവിൽ ഈ ഒരു അജ്ഞതയുടെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. ചില സമയത്ത് നമ്മുടെ വാക്കുകൾ, ദ അൺപ്ലീസിംഗ് വൊക്കാബുലറി, അത് ചിലപ്പോൾ നമ്മളെ ഇങ്ങനെയുള്ള ഗർത്തങ്ങളിലേക്ക് കൊണ്ടുപോകും. അവസാനമായി ഒരു വാക്കുകൂടെ പറയുന്നത്, ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്, ക്ഷമിക്കണം അത് മറക്കുകയും വേണം. ഭൂരിഭാഗം പേർക്കും സംഭവിക്കുന്നത് ക്ഷമിക്കും, പക്ഷെ മനസ്സിന്റെ ഒരു കോളിൽ ഇത് ഒളിപ്പിച്ചു വെക്കും. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞാലും ദാമ്പത്യ ബന്ധങ്ങളിൽ വഴക്കുണ്ടാകുമ്പോൾ ആ വിവാഹം നടന്ന ദിവസത്തെ കുറ്റം പറയും, അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അമേരിക്കയെ വന്ന ആദ്യത്തെ സംഭവം പറയും, അല്ലെങ്കിൽ 100 നന്മകൾ ചെയ്താലും ഒരു തിന്മ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തിന്മയെ ചെകഞ്ഞെടുത്ത് പർവ്വതീകരിക്കാനായിട്ട് ശ്രമിക്കും. ഒരു കാര്യം, കാത്തലിക് സെമിനാരിയിൽ ഞാൻ എന്റെ ഒരു ഉപരിപഠനം ബാംഗ്ലൂരിൽ നടത്തുമ്പോൾ നമുക്കറിയാം കാത്തലിക് ചർച്ചിലെല്ലാം കുരിശിൽ കർത്താവിന്റെ മുഖം കൂടി കാണും, കർത്താവിന്റെ രൂപം കാണും. അപ്പൊ ഞാന് നമ്മുടെ സഭയുമായിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്താൽ, നമ്മൾ ഉദ്ധാരം ചെയ്ത കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാകെയാണ് കുരിശ്, അതിനൊരു മാർഗമായ രക്ഷയ്ക്ക് മാർഗമായ കുരിശിനെ നമ്മൾ ആരാധനയുടെ ഭാഗമാക്കി ക്രിസ്തുവിന്റെ പ്രതിബിംബമായി നമ്മൾ സമർപ്പിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം കുരിശിൽ ക്രിസ്തുവിന്റെ രൂപവും നിശ്ചയമായിട്ടും ഉണ്ടാകണം. അപ്പോൾ അവരോട് ഞാൻ ഇതിന്റെ ഒരു വ്യാഖ്യാനം ചോദിച്ചപ്പോൾ ഒരു വൈദികൻ, ഞങ്ങളെ പഠിപ്പിച്ചൊരു വൈദികൻ പറഞ്ഞ, നമുക്ക് ചിന്തിപ്പിക്കാൻ പറ്റുന്ന ആശയപരമായി അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായി നമുക്കതിനോട് എപ്പോഴും യോജിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും അതിനൊരു തെളിവ് വച്ചൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഈ കുരിശിന്റെ മുഖം കാണുമ്പോൾ അഹങ്കാരത്തോടെ സംസാരിക്കാനോ ഉറക്ക സംസാരിക്കാനോ അടുത്തു നിൽക്കുന്നവനെ പകയോടെ നോക്കാനോ പലപ്പോഴും സാധ്യതകൾ കുറയാറുണ്ട്. എന്റെ തെളിവച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞങ്ങൾ അന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് രണ്ട് വൈദികരും രണ്ട് ഷമാശന്മാരും അവിടെ പഠിക്കുമ്പോൾ പറഞ്ഞ വാക്കാണ്. വൈദികർ അല്ലെങ്കിൽ വിശ്വാസികൾ കാത്തലിക് ചർച്ചിന്റെ ഉള്ളിൽ കയറുമ്പോൾ അവര് ശാന്തമായിട്ട് സംസാരിക്കും. ഓർത്തഡോക്സുകാരെങ്ങനെ സംസാരിക്കുന്നതെന്ന് അവരവർ ചിന്തിക്കുക. അത് വൈദികരാകട്ടെ വിശ്വാസികളാകട്ടെ, ആ സംസാരത്തിൽ വരുന്ന മാറ്റം. അപ്പൊ അവര് പറയുന്നത്, ക്രിസ്തു കുരിശിൽ കിടക്കുന്ന മുഖം കാണുമ്പോൾ എനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും അല്പം കൂടി സ്നേഹമായിട്ട് ഇടപെടുവാനും സാധിക്കുന്നു. ആ ശീലം വളർത്താൻ ഒരു പരിധി വരെ ഞങ്ങളെ അതിനെ സഹായിക്കാറുണ്ട്. പോകട്ടെ, ഞാനത് അതുപോലെ കോപ്പി ചെയ്യണമെന്ന് അർത്ഥത്തിലല്ല പറഞ്ഞു, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ. ആ കുരിശിലെ മുഖം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ, ആ വേദനയും ത്യാഗവും ഓർത്തു കഴിഞ്ഞാൽ, കുരിശിൽ കിടന്ന കർത്താവ് ക്ഷമയുടെ പര്യായം പ്രകടിപ്പിച്ചതുപോലെ നമുക്കും കണക്കുകളുടെ അടിസ്ഥാനത്തിന് അപ്പുറമായി മറ്റുള്ളവരോട് പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു ആർജവത്വം, അതൊരു സംസ്കാരമായി തീരട്ടെ എന്നുള്ള ആശയം എവി അച്ഛൻ ഈ നോമ്പുകാലത്ത് പറഞ്ഞു തന്നതിൽ അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്പുരാന്റെ കൃപ കൊണ്ട് നമ്മളൊക്കെ നിറയുവാന്റെ പൂർണ്ണം ഇത് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ മറ്റെന്തോ കാര്യത്തിന് വേണ്ടി ഇതിൽ നിന്ന് മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. തുടർന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു സമയമാണ്. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുത്ത് നിരന്തരമായി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അനുഭവം സൗഖ്യ ശുശ്രൂഷയിലൂടെ പങ്കുവച്ച ധാരാളം പേരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ രോഗികളായിരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. രാജേഷത്തിന് അതെല്ലാ ആഴ്ചയും വായിക്കുന്ന ഒരു പതിവുള്ളതാണ്. എന്റെ കയ്യിൽ ആ പേരില്ല എങ്കിലും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇപ്പോൾ നടക്കുന്ന പ്രാർത്ഥനയുടെ സമയം അവരവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള രോഗികളുടെ, ചിലപ്പോൾ നമുക്ക് തോന്നും ആരുമില്ല എന്ന്. ചില സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ സെമിത്തേരി പ്രാർത്ഥിക്കുന്ന ദിവസം, നോമ്പിന്റെ തൊട്ട് മുമ്പിലത്തെ ആഴ്ച, വിശ്വാസികളായ പരേതരെ ഓർക്കുന്ന ദിവസം കൈമുത്തി കഴിയുമ്പോൾ കുറെ മനുഷ്യരങ്ങ് പോകും. അന്ന് പറയും നമ്മൾ സെമിത്തേരിയിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കണം, കാരണം അവർക്കാരും മരിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ നേരത്തെ അങ്ങ് പോകും. ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ, ഞങ്ങളുടെ അപ്പനൊക്കെ സുഖമായിട്ടിരിക്കുക, ഫാക്കൽറ്റി സുഖമായിട്ടിരിക്കുക, അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയമില്ലാത്ത മനുഷ്യരുണ്ട്, അവരെയും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനാ വിഷയമായി ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് രോഗികളായിരിക്കുന്ന സകലരെയും ദൈവാനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കണം. അത് മഹാപുരോഹിതന്മാരോ വൈദികരോ ശമാശന്മാരോ കന്യാസ്ത്രീകളോ വിശ്വാസികളായി നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഇടവകാംഗങ്ങൾ, നമ്മുടെ സുഹൃത്ത് വലയം, നമ്മുടെ സഹപാഠികൾ, സഹപ്രവർത്തകർ, അങ്ങനെ ഏതുമാകട്ടെ, അത് ശത്രുഗണത്തിൽപ്പെട്ടാൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദയവായിട്ട് ഈ സമയം നിങ്ങൾ എടുക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ സമയത്ത് വൈദികരാരെങ്കിലും ഒരാൾ ദയവായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറെടുക്കണം എന്നുള്ളതാണ് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. അത് ആരും ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ആരൊക്കെ ഉണ്ടെന്നുള്ളത് രാജേഷത്തിന് അറിയത്തുള്ളൂ. അച്ഛൻ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. ഓക്കെ. പരിശുദ്ധനും മഹോന്നതനും, ഞങ്ങളെ സൃഷ്ടിച്ച ലോകത്തിൽ പരിപാലിച്ച് ഞങ്ങൾക്ക് ജീവനും ജീവിതവും നൽകുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒരു നോമ്പുകാലത്തിന്റെ സംസ്കാരം പരിചയപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകിയ വലിയ സൗഭാഗ്യത്തിനും ആരോഗ്യത്തിനും മനസ്സിനും സാവകാശത്തിനുമായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ പരിചയപ്പെട്ടതും കേട്ടതുമായ വചനത്തിന്റെ സാരാംശം ക്ഷമിക്കുവാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ശുഭുക്കോന ശുശ്രൂഷയിൽ പുരോഹിതൻ വിശ്വാസികൾക്ക് അഭിമുഖമായി നിന്ന് ക്ഷമാപണം നടത്തുന്നു, വിശ്വാസികൾ തിരികെയും ക്ഷമാപണം നടത്തുന്നു. ഈ രണ്ട് ക്ഷമാപണവും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായിത്തീരുന്നു. അതിലൂടെ നോമ്പാകുന്ന ഒരു വലിയ സംസ്കാരത്തിലേക്ക് വീണ്ടും ഞങ്ങൾ പരിചയപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് എപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തണമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിക്കുകയും ദൈവനിശ്ചയപ്രകാരം ഞങ്ങൾക്കത് കേൾക്കുവാനുള്ള മുഖാന്തരവും അതിനുവേണ്ടി ദൈവം ഇന്ന് പ്രഭാതത്തിൽ തെരഞ്ഞെടുത്ത പ്രിയ വൈദികനെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ദൈവനബ്രാന്റെ സന്നിധിയിൽ നിന്ന് ധാരാളമായ കൃപകളും അനുഗ്രഹങ്ങളും ആ വൈദികനിലൂടെ ഞങ്ങൾക്ക് പകർന്നു തന്നുവല്ലോ. ആ വൈദികനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയും കേട്ടതായ ഞങ്ങളെ എല്ലാവരെയും ദൈവം അത് നടപ്പാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടുന്ന ഇതിൽ വചന കേൾവിക്കായി കടന്നു വന്ന ഉൾപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും ഇടവകകളെയും അവർ പാർക്കുന്ന ദേശത്തെയും അവരുടെ ജന്മനാടിനെയും ദൈവസന്ധിയിൽ ഓർക്കുന്നു. ദൈവന്തമ്പുരാന്റെ കരുണയിൽ കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ അവരുടെ നെറുകയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ ദാനം അവർക്ക് നൽകി അവരുടെ ശിരസിന്മേൽ അങ്ങയുടെ സ്പർശനം കൊടുത്ത് അവരുടെ ഹൃദയത്തിലേക്ക് ദൈവന്തമ്പുരാന്റെ അനുഗ്രഹിക്കപ്പെട്ട സൗഖ്യത്തിന്റെ ശുശ്രൂഷ കടന്നു ചെന്ന് അവരുടെ നാഡീവ്യൂഹത്തെ, അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ജീവിതചര്യകളെ അവർക്ക് ആവശ്യമായ ആരോഗ്യം നൽകി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവരെ എഴുന്നേൽപ്പിക്കണമേ. അവർക്ക് കൊടുക്കുന്ന സൗഖ്യം അത് നിലനിൽക്കുവാൻ, അത് അവരുടെ ജീവിതത്തിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യാശയുടെ അനുഭവമാക്കി മാറ്റുവാനും കാരുണ്യവാനായ കർത്താവ് സഹായിക്കുമാറാകണമേ. ദൈവമായ കർത്താവെ, അവിടുത്തെ അതിശക്തമായ കരങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ ഇന്നും നൽകിയ അവസരത്തിന് ആയിട്ട് അങ്ങനെ സ്തുതിക്കുന്നു. നോമ്പിന്റെ രണ്ടാമത്തെ ആഴ്ചയിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ദിവ്യമായ ചൈതന്യം ഞങ്ങൾക്കുണ്ടാകണമേ. അത് മനസ്സോടെ നോറ്റ് എണ്ണ തേച്ച് കുളിച്ച് ഊർജത്തോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യനെ പോലെ ഈ നോമ്പുകാലത്തിൽ വളരെ ഊർജത്തോടുകൂടി ഞങ്ങൾക്കായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിരാശയുടെ ബോധത്തിലോ ഉപദേശങ്ങളുടെ പിൻബലത്തിലോ കൽപ്പനകളുടെ പിൻബലത്തിലോ നോമ്പ് നോക്കുന്നതിനേക്കാൾ ഞങ്ങൾ മനസ്സോടെ ഈ കാര്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അവിടുന്ന് പരിശീലിപ്പിക്കണം. ലോകജ്ഞാനം മാത്രം പഠിപ്പിക്കുന്ന മാതാപിതാക്കളായിത്തീരുന്നതിനേക്കാൾ ദൈവജ്ഞാനത്തിനും പ്രാധാന്യം കൊടുക്കുന്ന മാതാപിതാക്കളായി എല്ലാവരെയും, കുഞ്ഞുങ്ങളെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കളെയും ദൈവം ഒരുക്കണമേ. കാരുണ്യവാനാ ദൈവമേ, ഞങ്ങളുടെ അഭിഷിക്തന്മാരെ, മഹാപുരോഹിതന്മാരെ, പരിശുദ്ധ സഭയിലെ പരിശുദ്ധ ഭാവാതിരിവേണിയെ, നവ അഭിഷിക്തന്മാരായി ദൈവം തമ്പുരാന്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരെയും കൃപ കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുതിരാസന മിത്രാപൊലീത്ത ഞങ്ങളോടൊപ്പം ആയിരിക്കാണ്ട കോണം ഈ ദേശത്തേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെല്ലാം ദൈവം തമ്പുരാൻ തന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ശമാശ പദവിയിലേക്കും വൈദിക ഗണത്തിലേക്കുമൊക്കെ പട്ടംകൊണ്ട ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെടുന്നവരെ ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് നിറയ്ക്കുമാറാകണമേ. അവരുടെ കുടുംബങ്ങളെയും അവരുടെ ഇടവുകളെയും പരിപാലിക്കണമേ. ഇന്നതിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം തമ്പുരാന്റെ ശക്തമായ കരം കൊണ്ട് ആശീർവദിക്കണമേ. ആ ആശീർവാദം സ്വീകരിച്ച് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രബലപ്പെടുവാനുള്ള ശക്തിയും നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ചാർച്ചക്കാർ, ബന്ധുജനങ്ങൾ, പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എല്ലാവരെയും ദൈവം കരുതണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാലം പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും പരിശുദ്ധ സഭയോടും പരിശുദ്ധ സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരോടെയും നമ്മൾ നിന്ന് ഓർത്ത് ഈ പ്രാർത്ഥന സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നമുക്ക് വചന ശുശ്രൂഷ നടത്തിയ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബത്തോടും നമ്മൾ നിന്ന് വാങ്ങിപ്പോയവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. അനുഗ്രഹീതവും സ്വർഗീയവുമായ ഈ സുബോറോ പ്രാർത്ഥനയുടെ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട എ ബി എബ്രഹാം അച്ഛനോടുള്ള നന്ദി. ഇതിൽ പങ്കെടുത്ത നേതൃത്വം നൽകിയ എല്ലാ വൈദികരുടെ പേരിലും പങ്കെടുത്ത വിശ്വാസികളുടെ പേരിലും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വായിച്ചും ഗാന ശുശ്രൂഷകൾ നിർവഹിച്ചും ഒക്കെ ഇതിന്റെ ഭാഗമാകുന്ന എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്നതിൽ സംബന്ധിപ്പാൻ്റെ കൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുകയും നമുക്ക് സാവകാശവും ആരോഗ്യവും നൽകുകയും ചെയ്തതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളെല്ലാം ഇങ്ങനെയായി ശുഷ്കാന്തിയോടുകൂടി നിർവഹിക്കുന്ന പ്രിയപ്പെട്ട മനോജ് മാത്യുവിനോടുള്ള പ്രത്യേകമായ സ്നേഹവും അറിയിച്ചുകൊണ്ട് വീണ്ടും ബുധനാഴ്ച നമുക്ക് ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രിഗിനായി ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.